നമുക്ക് പുനരുത്ഥാന സബ്ജക്റ്റ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. കർത്താവ് മരണ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം സുവിശേഷത്തിന്റെ നട്ടെല്ലായ വിഷയമാണ്, സഭയുടെ ബേസ് സബ്ജക്റ്റുമാണ്, നമ്മുടെ രക്ഷയുടെ ആധാരവുമാണ്. ആ കാര്യത്തിൽ ആ വിഷയം അതിൻ്റെ പല ന്യായങ്ങളോടും കൂടി അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ഭാഗം ഇന്ന് ഇവിടെ തീർക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ രക്ഷയ്ക്ക് പോലും കർത്താവിൻ്റെ പുനരുത്ഥാനം ഇല്ലായിരുന്നെങ്കിൽ നടക്കുകയില്ല. നിങ്ങൾ പത്രോസിൻ്റെ 1:3 അതിൻ്റെ 21 വാക്യത്തിൻ്റെ അവസാന വാചകം ഒന്ന് വായിച്ചാട്ടെ. ഒന്ന് 1:3:21 ലാസ്റ്റ് വാചകവും ഒടുവിലത്തെ വാചകം വായിച്ചാൽ മതി. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്ന സബ്ജക്റ്റ്, മരണത്തെ യേശു ജയിച്ചു, യേശുക്രിസ്തുവിന്റെ ജനനം, പ്രവൃത്തി, ശുശ്രൂഷ, കഷ്ടാനുഭവം, മരണമടക്കം, ഇത്തരത്തിലെ വിഷയങ്ങൾ അതിന്റെ ക്രമമായി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ യേശുവിന്റെ ഉയർപ്പെന്ന് പറയുന്നത് മരണത്തെയും പാതാളത്തെയും ജയിച്ചു, നമ്മുടെ നീതീകരണം അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് കഴിഞ്ഞ ദിവസം ആ വാക്യം നമ്മൾ വായിച്ചു. റോമാലേഖനം 3:24 വാക്യം ആണെന്ന് തോന്നുന്നു അവിടെ നമ്മൾ വായിച്ചപ്പോൾ, നമ്മുടെ നീതീകരണത്തിനായി 4:24 അവിടെ ഒന്ന് വായിച്ചാട്ട് ആ വാക്യം കൂടെ. ആ മരണം നമ്മുടെ അതിക്രമങ്ങളുടെ പ്രായച്ചിത്തമായിട്ട് പരിഹാരമായിട്ട്, അടുത്തത് ആ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്നു. ഇവിടെ പത്രോസ് പറയുന്നു നമ്മുടെ രക്ഷയ്ക്കായി. ആശയം ഒന്ന് തന്നെയാണ്, യേശുക്രിസ്തുവിന്റെ ഉയർപ്പില്ലായിരുന്നെങ്കിൽ നമുക്ക് രക്ഷയുണ്ടാകത്തില്ല. യേശുക്രിസ്തു ഉയർത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ദൈവകോടതിയിൽ മരണത്തിന് ശിക്ഷിക്കപ്പെട്ടവരായി നമുക്ക് അതെ ശിക്ഷയിൽ വിടൽ ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ അവന്റെ മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനം നമുക്ക് നീതീകരണ വിധിയായി എന്ന് പറഞ്ഞാൽ ദൈവകോടതി ശിക്ഷിച്ച ഭാവി, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ അവൻ വിശ്വസിച്ചത് കൊണ്ട് ആ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം കാരണം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അവൻ രക്ഷിക്കപ്പെട്ടു, രക്ഷയ്ക്കാരണമായി ഭവിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമ്മുടെ രക്ഷയ്ക്ക് അത് പ്രാപ്തമായി തീർന്നു എന്ന് വ്യക്തമായി തിരുവെഴുത്തുകൾ പറയുന്നു. യേശുവിന്റെ പുനരുത്ഥാനം ഇത്ര വ്യക്തമായി സ്ഥാപിക്കേണ്ട ആവശ്യം എന്താ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ശിഷ്യന്മാർ പോലും യേശു ഉയർത്തുന്നു വിശ്വസിച്ചവരല്ല. നിങ്ങൾ ആ വാക്യം ഒരു പക്ഷേ വായിച്ചാൽ ഇപ്പൊ ഓർക്കത്തില്ല, ഈ രണ്ട് വാക്യമെങ്കിലും ഒന്ന് വായിച്ചാൽ അങ്ങനെ ഏതോസിൽ ഉണ്ടോന്ന് തന്നെ ചെല്ലിപ്പോയി സംശയിക്കും. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ 16 മർക്കോസ് 11 വാക്യം ഒന്ന് വായിച്ചേ. മഗ്ദലക്കാരത്തെ മറിയ പറഞ്ഞു യേശു ക്രിസ്തു ജീവനോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസില്ല. 20 വാക്യം ഒന്ന് വായിച്ചേ, ശ്രീ മേളത്തെ വാക്യം. ആ യേശു മരിച്ചുപോയെന്ന് പറഞ്ഞ് ദുഃഖിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട്, ശിഷ്യന്മാരോട് എന്ന് മഗ്ദലക്കാരത്തെ മറിയ പറഞ്ഞു, ഇനിയും കറിയണ്ട, ആ മരിച്ച ജീവനുള്ളവരെ മരിച്ചവരുടെയിൽ നിന്ന് അന്വേഷിക്കണ്ട എന്ന് ഊതന്മാർ പറഞ്ഞു. അവൻ ഉയർത്തെഴുന്നേറ്റു ഗലീലയ്ക്ക് പോയി, പറഞ്ഞതുപോലൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ അവളുടെ വാക്ക് അവർ വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാ പുനരുത്ഥാനം നല്ല തേണയെ തെളിയിക്കേണ്ടി വരുന്നത്? കൂടെ നടന്ന ശിഷ്യന്മാർ പോലും എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? വിശ്വസിച്ചില്ല. വ്യക്തമായിട്ടാ എഴുതിയേക്കുന്നത് അവർ വിശ്വസിച്ചില്ലെന്ന്. അടുത്ത വാചകം നമുക്ക് വായിക്കാം. പിന്നെ അടുത്ത വാക്യം 12 വാക്യം. അവർ പോയി ഇനി സ്ത്രീ പറഞ്ഞിട്ടാണ്, ഒരു സഹോദരി പറഞ്ഞിട്ടാണ് എന്ന് വേണ്ട, ശേഷമുള്ളവർ കണ്ടവർ പറഞ്ഞു അവൻ ജീവിച്ചിരിക്കുന്നു. അവരുടെ വാക്ക് അവർ വിശ്വസിച്ചില്ല. യേശു ഉയർത്തിരിക്കുന്നു എന്നുള്ള വാർത്ത യേശുവിന്റെ കൂടെ നടന്നവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് അനവധി പ്രത്യക്ഷതകളിലൂടെ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ വിശ്വസിപ്പിച്ചു. ഞാൻ വൃത്താന്തത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിന്റെ തെളിവുകളാണ് ഇവിടെ പ്രൂഫ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് അതിന്റെ ഒരടുക്കൽ അങ്ങെടുക്കാം. നിങ്ങൾ അത് കുറിക്കേണ്ടവർ കുറിച്ച് വെക്കണേ. യേശുവിന്റെ പ്രത്യക്ഷത എവിടൊക്കെയാണ്, ആർക്കെല്ലാമാണ്, എപ്പോഴെല്ലാമാണ്, എത്ര പേർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഈ കാര്യങ്ങളുടെ തിരുവെഴുത്തുകളുടെ തെളിവുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. യേശുവിന്റെ പ്രത്യക്ഷതകൾ, പുനരുത്ഥാന ശേഷമുള്ള ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ എന്ന സബ്ജക്റ്റാണ് അവിടെ എഴുതേണ്ടത്. ഒന്ന്, മഗ്ദലക്കാരത്തി മറിയയ്ക്ക് മർക്കോസ് 16:9. ആദ്യം പ്രത്യക്ഷമായത് മഗ്ദലക്കാരത്തി മറിയയ്ക്ക്. ഈ അടുക്കിൽ ഇത് മനസ്സിലാക്കണം. ആരെങ്കിലും ന്യായവാദങ്ങളോ എതിർവാദങ്ങളോ അവിശ്വാസങ്ങളോ ആയി വന്നാൽ ഈ ഒരു ഒരു ചാപ്റ്റർ ആയിരിക്കണം ഈ ആർഗ്യുമെന്റ്സിന്റെ അടിസ്ഥാനമായി. വിശ്വാസയോഗ്യമായ സംഭവ സംരംഭങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മദ്യക്കാരുടെ മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷമായി. കാരണം ആദ്യം പ്രത്യക്ഷം മദ്യക്കാരുടെ മറിയയുടെ വീട്ടിൽ ചെന്ന് പ്രത്യക്ഷമായതല്ല. പിന്നെ ഇടയ്ക്ക് അതുകൂടെ ഓർത്തോണം. പിന്നെ എങ്ങനെയാ സാഹചര്യം? അതാ ഓർത്തോണം. ഒന്നാം വാക്യം 16:1 വായിക്കുമ്പോൾ അടികാലത്ത് സാധാരണ പുരുഷന്മാർ പോലും വെളുപ്പാങ്കാലത്ത് സന്ധിക്കും രാത്രി ഒന്നും കലറയ്ക്ക് പോകാനായിട്ട് തൻ്റെ ഇടമുള്ളവരെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. പിന്നെ ഇത് പോയിട്ട് ഒരു സ്ത്രീക്ക് അധികാലത്ത് അത് ഇരുട്ടുള്ളപ്പോൾ കലറയ്ക്ക് പോയി അതെ പോകാന്ന് പറഞ്ഞ ഗോൽഗോത കുന്ന തൊട്ടടുത്ത് കിടക്കുന്നത്, നൂറുകണക്കിന് ആൾക്കാർ അസ്ഥിവചനങ്ങൾ തലയോടുകള് കഴുക കുരിശന്മേൽ തൂങ്ങപ്പെട്ടതായ ആൾക്കാരെ മടക്കാൻ സാധാരണ ആരും വരികയില്ല, ബോഡി ഏൽക്കുകയില്ല. അവിടെ കിടന്ന് ഭാഗം ഭാഗമായി ആ ശരീരാവയവങ്ങൾ പൊഴിഞ്ഞു വീഴുന്ന തലയോട്, ഞാൻ അവിടെ ചെന്ന സ്ഥലം കണ്ടപ്പോൾ തലയോടുമെന്നുള്ള പേര് ഇതിന് കിട്ടാൻ കാരണം എന്താണെന്ന് ആ പ്രദേശങ്ങൾ സൂക്ഷിക്കുന്നവരോട് ചോദിച്ചു. അതിന് രണ്ടാശയമുണ്ട്. ആ മലയ്ക്ക് നമ്മുടെ കണ്ണിന്റെ സ്കള്ളിന്റെ ഒരു ചെറിയ രൂപം അവിടെയുണ്ട്. ആ നിലയിൽ ഒരു ഷേപ്പ് അവിടെയുണ്ട് ആ മലയ്ക്ക്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി അവർ പറഞ്ഞത് റോമാക്കാരുടെ കാലത്ത് ഊർജീകരണം പ്രാബല്യത്തിൽ നിന്നതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ ക്രൂശിച്ചതായ ഗോൽഗോത മലയില് ക്രൂശിക്കപ്പെടുന്ന ശരീരങ്ങള് സാധാരണയായി മരത്തിന്മേ തൂങ്ങുന്നതല്ല, ശപിക്കപ്പെട്ടവരാന്നുള്ള ഒരുവിധ പ്രകാരം ഒട്ടുവളരെ ആ വ്യക്തിയുടെ ശരീരമൊന്നും ആരും ഏക്കുവാനില്ലാത്തത് കൊണ്ട് കഴുകന്മാർ നിന്നും അങ്ങനെ ജീർണിച്ചുമൊക്കെ ഈ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ഈ കുരിശുമരത്തിലും താഴെ വീഴുക പതിവാണ്. അങ്ങനെ വന്ന് വന്ന് ഒരു തലയോടുകളുടെ കുന്നായിട്ട് തന്നെ അതങ്ങ് മാറി. അങ്ങനെ തലയോടിടമെന്ന പേര് തന്നെ വരുവാൻ കാരണമായി അങ്ങനെ തീർന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ വളരെ വിഭ്രാന്തിയും നഗരത്തിന് വെളിയിലും ആ ഭീതി പരത്തുന്നതുമായ ഒരു സ്ഥലമായിരുന്നു കൊണ്ട് സാധാരണ ആൾക്കാർ അവിടെ ചെല്ലുവാൻ ഭയപ്പെടുമായിരുന്നു. പകൽക്കാലങ്ങൾ പോലും ആ കാലങ്ങളിൽ അത്ര സ്ഥിതിജനകമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഈ സ്ത്രീ ചെല്ലുവാൻ കാര്യമെന്താ? ഉറച്ച വാക്യം വേദോസ്വലന് പറയുന്നുള്ളൂ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അരുമനാഥനോടുള്ള അവരുടെ പാപത്തിന്റെ മോചനം അവർക്ക് ലഭിച്ച ദൈവിക സന്തോഷ ഫലമായി അവരുടെ ജീവിതത്തിൽ ആരും അവർക്ക് ചെയ്യാത്തത്. അതെ, കർത്താവ് അവർക്ക് ചെയ്തു. യഹൂദന്മാരും പരീശന്മാരും അവിടെ ന്യായം വിധിക്കുവാൻ കൊണ്ടുവർത്തിയപ്പോൾ അവരുടെ പാപങ്ങൾ മോചിച്ച് അവരുടെ ബന്ധനങ്ങൾ നയിച്ചവിടെ ഹൂഹത്തെ എല്ലാം പുറത്താക്കി. അതെ, സമാധാനത്തോടെ അവിടെ അയച്ച കർത്താവിനുള്ള സ്നേഹം അവർക്ക് മറക്കുവാൻ ആപതല്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ കർത്താവിനോട് തികഞ്ഞ സ്നേഹം ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനം കർത്താവിനുണ്ട്. ഒന്നാം കാര്യം കർത്താവിന്റെ അത് ആത്മീയ വിഷയങ്ങൾക്കുണ്ട്. അതെ, നമുക്ക് തന്നെ ഉണ്ടാകും. അതെ, പല സൈസ് സ്നേഹമാണ് അതെ പലർക്കുമുള്ളത് ദൈവ വിഷയങ്ങളിലും. എന്നാൽ അത് ദൈവത്തോട് അടുക്കുവാൻ പര്യാപ്തമായവയല്ല എന്ന തികഞ്ഞ സ്നേഹം അകപ്പ എന്ന ആ വാക്കാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കില്. ആ സ്നേഹം ഉണ്ടെങ്കില് സാഹചര്യങ്ങളുടെ പ്രതികൂലങ്ങളെ മറന്ന് പ്രഭാതമോ രാത്രിയോ പകലോ നോക്കാതെ യേശുവിങ്കിലേക്ക് ചെല്ലുവാൻ ഭയപ്പെടത്തില്ല. ശാസ്ത്രിമാരെ ഭയപ്പെടത്തില്ല, പട്ടാളക്കാരെ ഭയപ്പെടത്തില്ല, പള്ളിയോ പള്ളിക്കാരെ ചുറ്റുപാടുകളെയോ പ്രതികൂലങ്ങളെയോ ഭയപ്പെടത്തില്ല. യേശുവിനെ അനുഗമിക്കുവാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട്? പാപം മോചിക്കപ്പെട്ടതിന്റെ സ്നേഹം. നമുക്ക് അറിയ ഈരട്ടത്ത് യേശുവിനെ കാണുവാൻ പോയതിന്റെ കാരണം അതുകൊണ്ട് ആദ്യത്തെ പ്രത്യക്ഷത അവൾ ആ സ്ഥലത്ത് എന്ന് അതേ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവിടെ ചെന്നു. അതുകൊണ്ട് തിരുവെടുത്തില് ഒരു പ്രത്യേക സ്ഥാനം ഇവൾക്കുണ്ട്. ഒന്നാമത് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു. സുവിശേഷം മറ്റവരോട് പറയുവാൻ അവളെ ഏൽപ്പിച്ചു. അതൊരു പദവി തന്നെയാണ്. അപ്പോസ്തലന്മാരെ ചിതറിപ്പോയപ്പോൾ, അവർ ഭയന്ന് ഓടിപ്പോയപ്പോൾ ഇവൾ ഓടിപ്പോയില്ല, അവിടെ തന്നെ നിന്നത് കാണുവാനിടയായി തീർന്നല്ലോ. അതിന്റെ പ്രത്യേക വിഷയമാണ്. അടുത്ത വാക്കെടുക്കാം. മറ്റ് സ്ത്രീകൾക്ക് 10:29 അപ്പോൾ സ്ത്രീകൾ അവിടെ ചെന്ന് കർത്താവായ യേശുവിനെ കല്ലറയ്ക്കൽ കണ്ടതായ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഉയർപ്പിന് ശേഷം കണ്ടതായ രംഗമാണ് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അടുത്തത് രണ്ട് ശിഷ്യന്മാർക്ക്, ലൂക്കോസ് 24:15, രണ്ട് ശിഷ്യന്മാർ. കേട്ടെ, സബ്ജക്ട് നിങ്ങൾക്ക് അറിയാം, അത് ഓർത്തോണ്ടാ മതി. എമൗസിലേക്ക് പോയി ശിഷ്യന്മാരോട് ഉരുത്താന അനന്തരം നടന്നുപോയ കർത്താവായ യേശു ക്രിസ്തു നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടുപോയി അവരോട് ചേർന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തിരുവെഴുത്ത് പറയുന്നതൊക്കെയും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞ് മോശം തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളൊക്കെ അവർക്ക് തെളിയിച്ചു കൊടുത്തു വന്ന് താഴോട്ട് വായിക്കുവാൻ കഴിയുന്നു. അവൻ അവർക്ക് അത് വെളിപ്പെട്ടു എന്ന് പ്രത്യക്ഷമായി എന്ന് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അടുത്തത് 11 ശിഷ്യന്മാർക്ക്, ലൂക്കോസ് 24:36, ലൂക്കോസ് 24:36, 11 ശിഷ്യന്മാർക്കുള്ള പ്രത്യക്ഷത.
ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു, ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവി, എന്നെ തൊട്ട് നോക്കുകയും ഇതിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാസ്തവും ഇല്ലല്ലോ.
കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനാനന്ദ ശിഷ്യന്മാർ വാതിലടച്ച് അത് പരിഭ്രാന്തരായി ഇരിക്കുന്ന അടിവിലേക്ക് യേശു കയറി ചെന്ന് അത് ഞാനാകുന്നു, പരിഭ്രാന്തിപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഭൂതമെന്ന് രൂപിച്ചാണ് അവരാകപ്പാടെ അങ്കലാപ്പെടുത്തുന്നത്. ഇവർക്കിങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നേരത്തെ കടൽമേൽ നടന്നു ചെന്നപ്പോഴും ഭൂതമാന്ന് തോന്നി എടുത്ത് വെള്ളത്തിന് കൂടെ കിടക്കും, ഇടയ്ക്ക് തോന്നും ആത്മാവാന്ന്, ഇടയ്ക്ക് തോന്നും ഭൂതമാന്ന്, ഇങ്ങനെയൊക്കെയുള്ള ചില നമ്മുടെ ആൾക്കാർക്കും ഉണ്ട് ഈശ്വരോ തിരിച്ചും മറിച്ചുള്ള സ്വഭാവമൊക്കെ. നിങ്ങൾക്ക് തോന്നി ഭൂതമാന്ന്. കർത്താവായ യേശു ക്രിസ്തു എന്ത് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ ആ സമീപനം നൽകുന്നത്. ശേ, നിങ്ങൾ ഭയപ്പെടേണ്ട, വന്ന് എന്നെ ഒന്ന് നോക്ക്. അപ്പൊ പുനരുത്ഥാന ശരീരത്തെ കുറിച്ചൊരു കാര്യം മനസ്സിലാക്കണം, അത് ശരീരമാണ്, അതൊരു സാങ്കല്പികതയല്ല, അതൊരു മായാജാല വിദ്യയല്ല, ശരീരം തന്നെയാണ്. ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. നിങ്ങൾ എന്റെ കയ്യ് കാലുമൊക്കെ നോക്ക്, അസ്ഥി മാംസം ഉണ്ടല്ലോ, ആണിപ്പിള്ളോട് നിനക്ക് കരമൊന്നും ഇടേ, നിങ്ങൾ വിശ്വസിക്കുവാൻ, അത് ഞാൻ തന്നെയാണ് എന്ന് വ്യക്തമായി അവരോട് പ്രതിപാദിക്കുന്ന രംഗം കാണുവാനും കഴിയുന്നു. അതുകൊണ്ട് നിങ്ങളെ ഒരു കാര്യം ഓർക്കണം, ഒടുവിൽ പറയേണ്ട വാക്യമാണ് ഞാൻ ചേർത്തങ്ങ് പറയാം. കർത്താവായ യേശുവിനെ മരിച്ചോട് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന, നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളെ ഉയർപ്പിക്കുമെന്നല്ല, നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർത്തിക്കും. നമുക്ക് ശാരീരിക മുന്നിത്താനമുണ്ട്. എന്തുകൊണ്ട്? യേശു ശരീര പുനരുത്ഥാനമുള്ളവനായി അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. പുനരുത്ഥാനാനന്തര ശരീരം ദഹിക്കപ്പെട്ട അവസ്ഥയല്ല, ശരീര പുനരുത്ഥാനമാണ് എന്ന് വ്യക്തമായി അവിടെ സ്ഥാപിക്കുന്ന നിലയിൽ നമുക്ക് 11 ശിഷ്യന്മാർക്കുള്ള പ്രത്യക്ഷത അവിടെ കാണുവാൻ കഴിയുന്നു. അടുത്തത് പത്രോസിന്, 1 കൊരിന്ത്യർ 15:5, 1 കൊരിന്ത്യർ 15:5 വാക്യം. അപ്പോൾ അവിടെ പത്രോസിന് പ്രത്യക്ഷപ്പെട്ട ആ വിധവും പിന്നീട് പന്തിരൂപം പ്രത്യക്ഷപ്പെട്ട ഒന്നും കാണുവാൻ കഴിയുന്നു. തോമസ് ഇല്ലാത്തപ്പോൾ 10 പേർക്ക്, യോഹന്നാൻ 20:19 യോഹന്നാൻ 20:19
ശിഷ്യന്മാർ
ശിഷ്യന്മാർ വായടച്ച് പരിഭ്രാന്തരായിരിക്കുമ്പോൾ അവിടെ ചെന്ന് അവര് അടുത്ത തോമസിന് വേണ്ടി എല്ലാവർക്കും യോഹന്നാൻ 20:26, യോഹന്നാൻ 20:26 വായിച്ചാട്ട്. തോമസിനോട് ഇവര് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, കർത്താവ് തന്നെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ കാണാൻ വിശ്വസിക്കല്ലോ, തോമസ് പറഞ്ഞു. നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ നടക്കുകയല്ല, എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ തോമസ് ഇരിക്കുമ്പോൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞു, പഴയ പ്രത്യക്ഷത കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് തോമസ് ഇരിക്കുമ്പോൾ ചെന്നു. തോമസ് ഇരിക്കുമ്പോൾ ചെന്നപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവൻ വിശ്വസിക്കുന്ന പുള്ളിയല്ല, ഇപ്പോഴും വിശ്വാസമായിട്ട്, തോമസേ വാ ഇങ്ങോട്ട് വാ, നിന്റെ കയ്യ് എന്റെ ആണിപ്പെഴുതുകളിലേക്ക് ഒന്ന് ഇടേ, നീ ഒന്ന് നോക്ക്, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ പറഞ്ഞു. അങ്ങനെ തോമസിനെ വിശ്വസിപ്പിച്ച് കർത്താവ്, ശ്രദ്ധിക്കാത്തവനെ വിളിച്ച് കാണിച്ചു കൊടുത്ത് വിശ്വസിപ്പിച്ചു. ഭാഗ്യവശാലെ ചരിത്രം പറയുന്നത് ഈ തോമസിനെയാണ് നമ്മൾ ഇന്ത്യക്ക് അയച്ചു തന്ന. അതിന്റെ ഗുണം നമുക്കും അല്പസ്വല്പമൊക്കെ ഉണ്ട്. എന്തെല്ലാം കണ്ടാലും എന്തെല്ലാം കേട്ടാലും മറ്റേ അപ്പോസ്തലന്മാരുടെ സ്വഭാവം ഒന്നും അല്ല ഈ പുള്ളിക്ക്. കറക്റ്റ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനിക്ക് അതേ സ്വഭാവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ദൈവം തമ്മിൽ ഇറങ്ങി വന്നാലും രണ്ടു വട്ടം ചോദന ചെയ്ത് കാര്യങ്ങൾ അംഗീകരിച്ച് നോക്കും. നല്ല സ്വഭാവം ഉണ്ടായില്ലാത്ത എന്നാണ് ഒടുവില് തോമസ് പറയുന്നു, എന്റെ കർത്താവേ എന്റെ ദൈവമേ, അയ്യോ ഇങ്ങനൊക്കെ പറ്റിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒന്ന് അനുദിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അങ്ങനെ തോമസിനെ അവിടെ സമ്മതിപ്പിച്ച് കൊണ്ടെത്താൻ. അപ്പൊ തോമസ് കൂടിയിരിക്കുന്നു. പിന്നെ ഒരാഴ്ച വട്ടം കഴിഞ്ഞ് എട്ട് ദിവസം കഴിഞ്ഞുള്ള പ്രത്യക്ഷതയാണ് അത് നമ്മളിപ്പോൾ വായിച്ചത്. ഇനിയും അടുത്ത വാക്ക് 500 പരം പേർക്ക്, 1 കൊരിന്ത്യർ 15:6, 1 കൊരിന്ത്യർ 15:6 വാക്യം. അഞ്ഞൂറിൽ പരം ആൾക്കാർക്ക് ഒരുമിച്ചവൻ പ്രത്യക്ഷനായി. ഈ ലേഖനം എഴുതുന്ന ഏതാണ്ട് 60 എഴുതുന്ന കൊരന്തി ലേഖനത്തിൽ പറയുന്നത് അതേ 30-ാം ആണ്ടത്തെ BC 30 സംഭവം. 38 വർഷം കഴിഞ്ഞപ്പോൾ, 30 വർഷം കഴിഞ്ഞപ്പോൾ അവരിൽ മിക്കവരും ഈ പുനരുത്ഥാനം യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവർ മിക്കവരും ജീവിച്ചിരിക്കുന്നു. യേശുവിന്റെ പുനരുത്ഥാന ഇമാജിനേഷൻസ് അല്ല, സാങ്കല്പികതയല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നത് സത്യസന്ധമായ വിഷയമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ 500 പേർക്ക്. അടുത്ത ഗലീലയിലെ മലയിൽ വെച്ച് ശിഷ്യന്മാർക്ക്, 28:17, ഗലീലയിലെ മലയിൽ വെച്ച് 28:17 അപ്പോ കർത്താവായ യേശു ക്രിസ്തു അവരുടെ അടുക്കൽ ചെന്ന് അവരെ സന്തോഷപ്പെടുത്തി, അവർ സമാധാനമരുടെ ഭൂലോകമൊക്കെയും പോയി എന്റെ സാക്ഷികളാകുവീൻ, അതെ പഠിപ്പിക്കുവീൻ, ഉപദേശിക്കുവീൻ, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവീൻ എന്ന് കൽപ്പന കൊടുക്കുന്ന രംഗമാണ് അവിടെ വെച്ച് കാണുവാൻ കഴിയുന്നത്. അവിടെ ശിഷ്യന്മാർക്ക് കർത്താവ് അത് വെളിപ്പെട്ടതായി കാരണം. യാക്കോബിന് 1 കൊരിന്ത്യർ 15:7, 1 കൊരിന്ത്യർ 15:7, യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും അവൻ പ്രത്യക്ഷനായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്വർഗാരോഹണ സമയത്ത് Luke 24:50, സ്വർഗാരോഹണ സമയം Luke 24:50, ലൂക്കോസ് ഒന്നിന്റെ 4 പ്രവൃത്തി പുസ്തകം എടുത്തോട്ട്, അതിനോട് ചേർന്ന് അങ്ങ് വായിച്ചോട്ട്.
അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ
താഴോട്ട് വായിക്കുമ്പോഴേ അതിന്റെ 8 താഴെ ഒരു വാക്യമുണ്ട്. ആ പറഞ്ഞിട്ട് അവന്റെ കാഴ്ചയ്ക്ക് പറഞ്ഞു, ഇത് പറഞ്ഞ ശേഷം അവർ കാണുകയെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടി, അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അടുത്ത വാക്ക്, അവൻ പോകും നേരം ആകാശത്തെ കുറ്റി നോക്കി നിന്നു. അടുത്തത്, വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. അതെ കേരള പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണ ഈ യേശു അവൻ പോയതുപോലെ മടങ്ങി വരും. 40 നാള് നമ്മുടെ കർത്താവ് പുനരുത്ഥാനാനന്തരം ഈ ഭൂമി ഉടനീളം സഞ്ചരിച്ച് അത് ശിഷ്യന്മാർക്കും 500 പേർക്കും വ്യക്തിപരമായും സമൂഹത്തിനും ഒക്കെയും അവൻ പ്രത്യക്ഷപ്പെട്ട് അനീകമായി പ്രത്യക്ഷപ്പെട്ടു. ഒരു യഹൂദിയെ വന്നു മദാന്യ മലപ്പുറത്ത് വന്നു, അവിടെ ശിഷ്യന്മാരെ ഒരുമിച്ച് അനുഗ്രഹിച്ച് നിർദ്ദേശങ്ങളും ആരോഗ്യ ഉപദേശങ്ങളും കൊടുത്ത് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവർക്കാണ്ടേ അവൻ കയറി സ്വർഗങ്ങളിലേക്ക് പോയി. പിതാവിന്റെ വലത്ത് ഭാഗത്ത് സകലത്തിനും മേലായി അവനെ സകല അധികാരമുള്ളവനാക്കി ഇരുത്തി. എവിടെ പോയി ഇരിക്കുന്നറിയാമോ? ക്രൈസ്തലോ, അങ്ങനെ വാക്യമുണ്ടോ? ഓ, ഫിലിപ്പിയിലെ 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? അഞ്ചു മുതലുള്ള വാക്യം താഴോട്ട് വായിച്ച ഒന്ന് വായിച്ചേക്കണേ. എവിടെ പോയിരിക്കുന്നതെന്ന് ഒരുപാട് വാക്യം ഉണ്ട്, ഒന്നും രണ്ടും പത്തോ ഒന്നും അല്ല. ദൈവസമൂഹത്തിൽ ദൈവത്തോട് കൂടെ ഇരുന്നവൻ, ദൈവത്തോട് സമത്വമുള്ളവൻ, ദൈവമായിരുന്നവനാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അടുത്ത വാക്യം
മനുഷ്യനായി വിളങ്ങി
അടുത്ത വാക്ക്, അതുകൊണ്ട് ദൈവവും അവരെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴക്കാരും അവന്റെ മുൻപാകെ മടങ്ങും. പൈസറോ യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വെളിപ്പാട് 3:21, ഞാൻ ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവൻ എന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അങ്ങനെ അല്ലേ എഴുതിയേക്കുന്നേ? മരണത്തെയും പാതാളത്തെയും സാത്താനെയും പാപത്തെയും രോഗത്തെയും എല്ലാത്തെയും ജയിച്ച് അവർ സിംഹാസനത്തിൽ ഉയർത്തപ്പെട്ടു. പിതാവിന്റെ സിംഹാസനത്തിൽ അവർ പിതാവിനോടുകൂടെ ഇരുന്നു. അതുകൊണ്ട് ജയാളികളായ നമുക്കൂടെ ഒരു വാഗ്ദത്തം, ഞാൻ ജയിച്ച എന്റെ പിതാവിനോടുകൂടെ ഇരുന്നത് പോലെ ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ വരുന്നല്ലോ. അതുകൊണ്ട് യേശു ജയിച്ചു, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കലുണ്ട്. നമുക്കും അവിടെ ഒരു സ്ഥാനമുണ്ട്, അതേ സിംഹാസനമുണ്ട്, ജീവിതമുണ്ട്. ആ നിത്യം നമ്മ കൃതാരൂടെ ചെലവഴിക്കുന്നവരാണ് ആകയാൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു മിഥ്യയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ലോകത്തെ നാമം പഠിപ്പിക്കേണ്ടവരാണ്. അടുത്ത ഒന്ന് രണ്ട് വാക്യം കൂടെ ആ സെക്ഷൻ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. പൗലോസിന് മാനസാന്തര സമയം. 1 Corinthians 9:5, 1 Corinthians 15:8, 9:5 വായിച്ചാട്ടെ. ഒന്ന് പറഞ്ഞ് പതിനഞ്ചിലേട്ട് വായിച്ചാട്ടെ.
ചെയ്യുമ്പോൾ
അവിടെ വെച്ച് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, നീ ആരാകുന്ന കർത്താവേ, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെയാണെന്ന് പറഞ്ഞ് പേര് പറഞ്ഞ് വെളിപ്പെട്ടു. ഈ പ്രത്യക്ഷതയെ കുറിച്ചാണ് 15:8. എല്ലാവർക്കും ഒടുവിൽ അകാരപ്രതിയായ കാലം തെറ്റി വന്ന അപ്പോസ്തോലനാട് കാലം കഴിഞ്ഞ് അത് ഈ വേളയിലേക്ക് അപ്പോസ്തോലനായി വന്ന എനിക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു. യേശുവിന്റെ പ്രത്യക്ഷത ഒരു വാക്യം 7:55 മൂന്ന് ദിവസം കൂടെ വായിച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. വായിച്ചാട്ട്. സ്തെഫാനോസിനോ അവൻ വെളിപ്പെട്ടു. സ്തെഫാനോസ് മരണ സമയത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലെ കുറ്റി നോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അവൻ ചെന്നിടത്ത് തന്നെ അവിടെയുണ്ട്. പിതാവിന്റെ വലത്തു ഭാഗത്തേക്കാണ് അവൻ കരയേറിപ്പോയത്. ആ വലത്തുഭാഗത്ത് അവിടെ അവനെ ഇരുത്തി. തിരുവനന്തപുരത്ത് വളരെ 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 തെളിവുകളുണ്ട്. നൂറ്റിപ്പത്താ സംഘടന പറയുന്ന കർത്താവിന്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ എന്റെ വാദവീടെ വാക്കുവോളം, നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് ചെയ്യുന്നു. പിതാവായ ദൈവം പുത്രനോട് നിത്യനിർണയത്തിലെ പറഞ്ഞതാണ്. അതെ, നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്ക. എവിടെ വരെ? ശത്രുക്കളെ പാദമീടെ വാക്കുവോളം. അതെ, എന്റെ വലത്തുഭാഗത്തിരിക്കുവാൻ പിതാവ് പുത്രന് അധികാരം കൊടുത്തു. അങ്ങനെ അവൻ ഉയർത്തെഴുന്നേറ്റ് അവിടെ തന്നെ പോയിരുന്നു. തെളിവുകൾ ഇനി വളരെയുണ്ട്. സമയപരിധി കൊണ്ട് ഞാൻ അഭാഗങ്ങൾ അവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനിയും ഉപദേശക വിഷയങ്ങൾ ലേഖനങ്ങളില് ഈ സബ്ജക്റ്റിന്റെ തെളിവ് ചില വാക്യങ്ങളൂടെ തന്നിട്ട് ആ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങ് മാറുകയാണ്. ലേഖനങ്ങളിൽ പുനരുത്ഥാന ക്രിസ്തുവിന്റെ പുനരുത്ഥാന ലേഖനങ്ങളിൽ ചുരുങ്ങിയ റെഡിങ് എഴുതി വാക്യങ്ങളൊന്ന് വായിച്ചാൽ മതി, കുറച്ചേ ഉള്ളൂ. റോമർ 1:4,
നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ.
1:4 റോമർ നാലാം വയസ്സ് അവിടെ ജലാത്തി ഒന്നില്ല നാലെന്ന് വെച്ചു. മനുഷ്യരല്ല, മനുഷ്യരിൽ നിന്നുമല്ല, അതിന്റെ അനുമോളാണ് വാക്യം കൂടെ വരാത്തിയ ഒന്നിന്റെ ഒന്ന്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവിടെ ഇരുന്ന് ഉയർപ്പിച്ച കർത്താവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആധികാരികമായി പറയുന്ന ഈ പ്രസ്താവന അവിടെ പ്രത്യേകം ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. തന്റെ അപ്പോസ്തലത്വത്തിന്റെ നിർണായക വ്യവസ്ഥയെക്കുറിച്ച് താനോട് വിളംബരം ചെയ്യുന്ന ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെയാണ് താൻ ഉറപ്പിച്ചിരിക്കുന്നത്. മരിച്ചവിടെ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്തിന്റെ ശക്തിയാൽ വിളിയാൽ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനായി തീർന്ന് മുദ്രണം ചെയ്യുന്ന തന്റെ വിളംബരവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. റോമർ 4:25 വാക്യൊന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്ക് യേശുവിന്റെ പുനരുത്ഥാന വിഷയം ഏറ്റവും ശ്രദ്ധേയമായ വിഷയമായിട്ട് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 9 റോമർ 10:9 അപ്പൊ കർത്താവായ രക്ഷയ്ക്ക് ആവശ്യം കർത്താവായ യേശു മരിച്ചവളെ ഇന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ രക്ഷയ്ക്ക് ആധാരം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണെന്നുള്ള വസ്തുതയും വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 8:34 34:34 വാക്യം. ക്രിസ്തു യേശു മരിച്ചവൻ അവൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി ഇന്ന് വന്ന് പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് പക്ഷപാതം കഴിപ്പാൻ പോയിരിക്കുന്നു. സഭയുടെ ഏറ്റവും പ്രസക്തമായ അത് ഉപദേശമാണെന്ന് മനസ്സിലാക്കുന്നു. 1 Cor 15:4 1 Cor 15:4 തിരുവെഴുത്തിന് പ്രകാരം കർത്താവായ യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം 15:17 ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അത് വിശ്വാസം നിർത്തും. നാളോട്ട് അവിടെ സ്ഥാപിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ്. 1 Cor 20 അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിനെ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നത് അവിടെയും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 1 Cor 14:14 യേശു മരിച്ചു നരകം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്ന പോലെ യേശു മുഖാന്തരം മരിച്ചവരെയും അവൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. 1 Cor 13:3 മൂന്നാം വാക്യം. അപ്പോൾ യേശുവിന്റെ പുനരുദ്ധാനം 3:18 3:18
ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്
നീതികെട്ടവർക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏറ്റു, വേർത്ത് ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അതേ ജഡത്തിൽ നമ്മുടെ പാപത്തിൽ പരിഹാരത്തിന് വേണ്ടി കഷ്ടത അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ? റോമാലേഖനം 8:11 വാക്യത്തിലാണ് ഈ ആത്മാവിൽ ഉയർത്തു എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ സമ്പൂർണമായി ലഭിക്കുന്നത്. ആ വാക്യം കൂടെ വായിച്ചാട്ടോ. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ വസിക്കുന്ന അവന്റെ ആത്മാവിനെ കൊണ്ട് യേശുവിനെ പിതാവാദി ഉയർപ്പിച്ചെന്നുണ്ട്, യേശുക്രിസ്തു തന്നെ ഉയർത്തുന്നുണ്ട്, യേശുവിനെ പരിശുദ്ധനോ ഉയർപ്പിച്ചെന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് അത് ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ ശക്തി അത് ഈക്വലായിട്ട് ഇവിടെ കാണുവാൻ കഴിയുന്നു. ദൈവം ഉയർപ്പിച്ചു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ പറഞ്ഞ പോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നു. ദൂതന്മാർ പറയുന്നു അതെ ദൈവം ഉയർപ്പിച്ചു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. പിതാവിന് തന്നെ ജീവനുള്ളത് പോലെ പുത്രന് ജീവനുണ്ട്, പിതാവിന് അധികാരമുള്ളത് പോലെ പുത്രന് അധികാരമുണ്ട്, പിതാവ് ചെയ്യുന്ന പ്രവർത്തിയുവാൻ പുത്രന് അധികാരമുണ്ട്. ആകയാൽ അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നൂറ്റിക്ക് നൂറ് ശരിയാണ്, പിതാവ് ഉയർപ്പിച്ചു എന്നുള്ളത് നൂറ്റിക്ക് നൂറ് ശരിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ആത്മാവിനവൻ ജീവിച്ചു, ആത്മാവിനെ ഉയർപ്പിച്ചു, അതെ അതുപോലെ തന്നെ നമ്മെയും ആത്മാവ് ഉയർപ്പിക്കും. ആത്മാവ് നാദിദാനം പ്രാപിച്ചവരായ നാം നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമുക്കും ഒരു പുനരുത്ഥാന ശരീരമുണ്ട്. ഫൈസലോ, അതിനുള്ള നമ്മുടെ പുനരുത്ഥാന ശരീരം എങ്ങനെ ഇരിക്കും എന്നുള്ള എന്നെ ഒന്ന് രണ്ട് വാക്യം കൂടെ തന്ന് അതുകൊണ്ട് ഇതിനോട് കൂടി ചേർത്ത് നമുക്കങ്ങ് തീർക്കാം വിഭാഗം. നമ്മുടെ പുനരുത്ഥാന ശരീരം എങ്ങനെ ഇരിക്കും? ഒന്ന് യോഹന്നാൻ 3:2 അവസാന വാചകം വായിച്ചാലും മതിയാകും കാര്യം, സമയം ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ അത് തീർത്തങ്ങ് വായിച്ചു. ഇപ്പോ ദൈവമക്കളാകുന്നവർ ഇത് പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോൾ ദൈവമക്കളായിരിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാം, വിശ്വസിക്കാം, അനുഭവിക്കാം. പിന്നീട് വായിച്ചാട്ടെ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുന്നുണ്ട്, അവനോട് സദൃശ്യന്മാരാകും. നമ്മൾ ആരാകും? അവനോട് സദൃശ്യന്മാർ. നമ്മുടെ പുനരുദ്ധാന ശരീരവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന ശരീരവും അതേ ഒരേ നിലവാരത്തിൽ കാണുമ്പോൾ ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളുമെന്ന് പറയത്തക്ക നിലയിൽ അതേ അതേ തേജോരുവിയോടുകൂടെ തേജസ്സണിഞ്ഞവരായി നമ്മയും കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ആ തേജസ്സിന്റെ പ്രത്യക്ഷതയുടെ മുൻപാകെ അതേ കൊലോസ്യ 1:3 പറയുമ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, കൊലോസ്യ 3:3 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവിടെ തേജസ്സിൽ വെളിപ്പെടും. ഫിലിപ്പിയ 3:21 പൗരു സ്വർഗത്തിലാകുന്നു, 20 പൗരത്വ സ്വർഗത്തിലാകുന്നു. അവിടെ കർത്താവാശ്വരത്തിരിക്കും. 21 അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ, ആത്മാക്കളെ അല്ല, താഴ്ചയുള്ള ശരീരങ്ങളെ. ആ എല്ലായിടത്തും ശരീരങ്ങളുടെ കാര്യമാണ് പറയുന്നത്, ഓർത്തിരിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ഈ ശരീര താഴ്ച ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ പോയിന്റ് എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാ ഇപ്പോഴത്തെ ശരീര താഴ്ച എന്തോ പൊത്തു ഒരുപാട് യോഗത്തല്ല തുടങ്ങുന്നത്. ഇപ്പോഴത്തെ ശരീരത്തിന് വിലകിനത് എന്ത്? ഞാൻ ഈ ക്ലാസ് പോയിന്റ് വെച്ച് പഠിപ്പിച്ചത് നിങ്ങളുടെ ബുക്കിൽ അതൊക്കെ നോട്ട് കിടപ്പും. ഈ ശരീരത്തിന് താഴ്ച എന്തൊക്കെയാന്ന് ചോദിച്ചത് അഞ്ചാറ് വട്ടം കാര്യം കണക്കാൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എന്റെ ദൈവമേ, ഭയങ്കരം പിടിച്ച രോഗത്തൊക്കെ ഒന്നും പറയണ്ട സഹോദരന്മാരെ, അത് പാവിക്കുമുണ്ട് രോഗിക്കുമുണ്ട് എല്ലാവർക്കും. ഒന്ന് ഒരു മനുഷ്യ മതിയായി എടുത്താണ്, ഇനി ഞാൻ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞോല്ലേ. ആ ആ അവിടെ കിടപ്പുണ്ടോ? ആ പറഞ്ഞു. ദേവത്വം ഇപ്പോഴത്തെ ശരീരത്തിന്റെ ബലഹീനത, താഴ്ച എന്തുവാ എങ്ങനെ പിടിച്ചടോ. ആ ഇനി ബാക്കി ഒന്ന് വായിച്ചാട്ടെ, 42 വാക്യം 15 മതി ഒന്ന് വരുന്നതി. ദൈവത്തെ ഓർത്ത് ഇനിയുമെങ്കിലും ഇത് ആരെങ്കിലും എവിടെ വെച്ചാലും ചോദിച്ചു, ഞങ്ങളാരും ഒന്നും പഠിച്ചിട്ടില്ല, ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ തടി തപ്പി പോവല്ലേ. തീർത്തൊരു ക്ലാസ് എടുത്തത് അതിനു വേണ്ടി. ആ നോക്കണം, ഇപ്പോഴത്തെ ശരീരത്തിന്റെ താഴ്ചയും ലഭിപ്പാൻ പോകുന്ന ശരീരത്തിന്റെ മഹത്വം എന്ന ഹെഡിങ്ങിലാണ് ഞാൻ ഈ ക്ലാസ് ഇവിടെ പഠിപ്പിച്ചത്. ഇപ്പോഴത്തെ നമ്മുടെ ഈ ശരീരത്തിന്റെ താഴ്ചകൾ എന്തെല്ലാമാണ്? ഈ ശരീരം ദ്രവത്വമുള്ളതാണ്. ഇത് മണ്ണി വെച്ചാൽ അല്ല, മാരകമായ രോഗങ്ങളുടെ പിടിയിൽ അമർന്നു പോയാൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദഹിക്കുന്നു. അതാ കാൻസർ മറ്റൊക്കെ പറയുന്ന രോഗങ്ങൾ. അപ്പോൾ ഈ ശരീരത്തിൽ എന്തോ ഉണ്ട്, ദ്രവത്വമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ദ്രവത്വമുള്ളതാണ്. അടുത്തത് ലഭിപ്പാൻ പോകുന്ന ശരീരം ദ്രവത്വമുള്ളതല്ല, അർദ്ധ്രവത്വ ശരീരമാണ്. അടുത്തത് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിളക്കപ്പെടുന്നു, ശക്തി ഉയർത്തുന്നു, പ്രാകൃത ശരീരം വിളക്കപ്പെടുന്നു, ആദാമ്യ പ്രകൃതിയുടെ പ്രാകൃത ശരീരം വിളക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. അടുത്തത് പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. അടുത്ത ബാക്കി 52 വരാം, 52 സെയിം ചാപ്റ്റർ. ആ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാകളം കൊരിക്കും, മരിച്ചവർക്ക് ക്ഷയമില്ലാത്തവരായി അക്ഷയരായി ഉയർത്തുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. മരിച്ചവർക്ക് ഉയർപ്പുണ്ട്, ജീവിക്കുന്നവർക്ക് രൂപാന്തരമുണ്ട്. അടുത്ത വാക്ക്, ഈ ദ്രവത്വമുള്ളത് അർദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെയും പ്രാപിക്കണം. ഈ മർത്യമായ ശരീരം അമർത്യതയിലേക്ക് മാറണം, ഈ ദ്രവത്വമുള്ളതായ ശരീരം അദ്രവത്വത്തിലേക്ക് മാറണം. അടുത്തത് അദ്രവത്വത്തെയും ധരിക്കുമ്പോൾ
ധരിക്കുമ്പോൾ മരണം നീങ്ങി
ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ, ഹേ ദുരിജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ,
പാപത്തിന്റെ ശക്തിയോ
ആ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മരണത്തിന്മേ ജയമുണ്ട്, പാപത്തിന്മേ ജയമുണ്ട്, ദ്രവത്വത്തിന്മേ ജയമുണ്ട്, ബലഹീനതമേ ജയമുണ്ട്. ഈ മുഖങ്ങള് ഈ നിലപാടുകൾ മാറിയിട്ട് അവയെ മുഴുവൻ അതീവിക്കാവുന്ന ഒരുത്താന ശരീരമുണ്ട്. ഇപ്പം മനസ്സിൽ കാണുന്നിടത്ത് മനസ്സേ പോകത്തുള്ളൂ, ശരീരം പോകത്തില്ല. പുനരുത്ഥാന ശരീരം കിട്ടിക്കഴിഞ്ഞാല് അതേ മനസ്സിൽ കാണുന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലും, മനസ്സിൽ കാണുന്ന സമയം കൊണ്ട് ചെല്ലും. ഇന്നത് കിട്ടാത്തത് നല്ലതാണ്. ദൈവത്തോ നല്ലവന് പൈസലോ പലർക്കും അത് കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ വിലയൊക്കെ ഇടുന്നു. ഞാനിപ്പോ പറയുന്നില്ല, ഏതായാലും ഇപ്പോഴാർക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഒരുത്തം വന്നാൽ അംഗീകരിക്കുകയും വരുത്. എന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ, വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ, നാം രൂപാന്തരപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ പുത്തൻ ശരീരം എന്ന് പറയുന്നത് അതേ തേജസ്സേറിയ ശരീരമാണ്. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോട് തേജസ്സിൽ വെളിപ്പെടും. ഇപ്പോൾ ഓൾറെഡി പാട്ടുപാടി ഈ ഭാഗം ക്ലോസ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തെ പ്രവേശിക്കാൻ പോവുകയാണ്. നീതി സൂര്യൻ വരുമ്പോൾ തന്റെ കാന്തിയാൽ നീരുൾ നീറം മാറിടുമെന്ന് നീതി സൂര്യൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടേതാജാവുഗം കൂടാണ് ഇരുത്തുന്ന രാജാവുഗം വരുമേ ിൽ വേണി പെണ്ണോമേ. പുനരുത്ഥാനം, വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പരിപാടി എന്തുവാന്ന് നിങ്ങൾ പറഞ്ഞു അറിയത്ത എന്തോ മനസ്സിരിക്കുന്നു. പുനരുത്ഥാനം കഴിഞ്ഞ വിശുദ്ധന്മാർ എവിടെ ആയിരിക്കും അറിയാവുന്ന സഹോദരിമാരെ മോഹന്മാരെന്നു എവിടെ 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 പറഞ്ഞോ. എന്തോ അതാണ് കൂടിയിരിക്കും. അടുത്ത ഇവിടെ ഇവിടെ തോന്നും അതിന്റെ കല്യാണം അതങ്ങ് നടക്കട്ടെ പെട്ടെന്ന് അവിടെ അടക്കുകയില്ലേ. അതിനു മുമ്പുള്ള പരിപാടി എന്താണെന്നാണ് ചോദിച്ചത്. നമ്മളെ ഈ ചോദിക്കുന്നത് എന്തിനാ, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ വിഷയങ്ങൾ ചോദിച്ച് പറഞ്ഞ് പഠിച്ചെങ്കിലേ സംഗതി ശരിയാകും. ഞാൻ ചുമ്മാ ഇതങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാലും സംഗതി ശരിയാകും. ഇപ്പൊ ഒരു സബ്ജക്ട് കഴിഞ്ഞ് ശ്രദ്ധിക്കാറാ പോകും. നമ്മളെല്ലാവരും ഉയർത്തെഴുതേറ്റ് കർത്താവ് വന്ന് രൂപാന്തരപ്പെട്ട് ദൈവമക്കൾ ഇവിടെ നിന്ന് പോയി. നമുക്കതങ്ങ് അങ്ങ് വിശ്വസിക്കാം. ആ ദിവസം നമുക്ക് മുമ്പിലുണ്ട്. നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും നമ്മുടെ കർത്താവിന് വാഗ്ദത്വമാണ്. അത് ഏറ്റവും വേഗം നടക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം എങ്ങോട്ടാണ് ചെല്ലുന്നത്? എന്റെ സഹോദര സഹോദരന്മാരെ, മധ്യാകാശത്തെ പരിപാടിക്ക് ഞാനില്ല. കാരണം ഈ പലരും പറഞ്ഞ് പറഞ്ഞ് ഈ മധ്യാകാശത്ത് കിടന്നൊരു കറക്കം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ ഈ പുസ്തകം പഠിച്ചിട്ട് മധ്യാകാശ കറക്കം ഞാൻ കണ്ടില്ല. കാരണം അത് എങ്ങനെ ഈ എനിക്കിതിന് പിടി കിട്ടുന്നില്ല. അത് എവിടെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഇത് വന്നതെന്ന്? കർത്താവ് താൻ കമ്പനിയാണ് പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന ഒരാശയം അവിടെ ഉണ്ട്. ഇറങ്ങി വന്ന് ഈ കാലങ്ങളായി ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരുക്കിയാൽ അവർ സ്ഥലമൊരുക്കിയാൽ പിന്നെയും നിങ്ങളെ മധ്യാകാശത്ത് ചേർക്കാമെന്ന് ഒറ്റവാക്യം പോലും ഈ പുസ്തകത്തിലില്ല. ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കാം. പിതാവായ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് കയറിപ്പോയ കർത്താവായ യേശു എവിടെ ഇരിക്കുന്നോ അവിടെ തന്നെ നമ്മൾ ഇരിക്കണം. അതിന്റെ ഒരു കിലോമീറ്റർ സ്ഥലം മാറി നിൽക്കാൻ കൊത്തില്ലോ. കർത്താവ് പറഞ്ഞു വെച്ച് വാഗ്ദത്തം അങ്ങനെയാണ്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശൂഷക്കാർ ഇരിക്കും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തും, ഞാൻ എന്റെ പിതാവിന്റെ സുഖത്തിരുന്ന പോലെ ജയിക്കുന്നവർ എന്റെ സുഖത്തിരുന്നിരിക്കും. ഈ വാക്യത്തിനൊക്കെ എന്താ മറുപടി പറയും? ഇവിടെ മധ്യാകാശം കിടക്കുന്നു. പൈസലോ, ഈ മധ്യാകാശത്തിന് ശക്തി ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും കണ്ണിച്ച് പറഞ്ഞത്. മധ്യാകാശത്തിന് ശക്തി ഇല്ല. മധ്യാകാശത്തിലെ കക്ഷികൾ ഇനി ആരാന്ന് പറയാം. അവിടുത്തെ ശക്തിയെ തടഞ്ഞ് സഭയെ കൊണ്ടുപോകാനാണ് ഇറങ്ങി വരുന്നത്. കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ ദാനിയേലിന് മെസ്സേജ് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് മധ്യാകാശത്തെ തടഞ്ഞു നിർത്തി. ദാനിയേൽ 10:13. അപ്പോൾ മീഖായേലിനെ പരിവാരങ്ങളെ പരുത്തി അത് പ്രതിരോധ ശക്തിയിൽ കൂടെയാണ് അത് ദാനിയേലിന് വന്ന് ഊന്നു കൊടുത്തത്. അവിടെ നിന്ന് ഞാൻ അവനെ നിർത്തിയച്ചാ വന്നിരിക്കുന്നത്. മടങ്ങിപ്പോകുമ്പോൾ അവനെയും കൂട്ടിക്കൊണ്ട് പോകണം. ഈ മധ്യാകാശത്തിലെ ശക്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ശക്തി ഒന്നുമല്ല, ആയാറുടെ ശക്തി. ആരാത് വെളിപ്പാട് വന്നിട്ടില്ല കേട്ടു. അതൊക്കെ ഇവിടെ എത്ര പ്രാവശ്യം ഞാൻ വായിച്ചതാ ഓരോ വിഷയങ്ങൾ തെളിച്ചത്. ഈ വായിക്കുന്നത് ഒഴിച്ചാൽ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ ഇരിപ്പുണ്ടത്. വായിച്ചാട്ട് രാജി ആ കൂടെ കൂടെ വായിക്കുന്നു. വായിച്ചാട്ട് 12.
മഹാസർപ്പം പടവെട്ടി
അപ്പോൾ സ്വർഗത്തിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആയാറിലാണ്. അവിടെ സ്വർഗാദി സ്വർഗങ്ങൾ ദൈവത്തിന്റെ സ്ഥാനവും അതേ ദൈവമക്കൾക്കുള്ള ഭവനവുമാണ്. അതെ ആകാശത്തെ മേഘമണ്ഡലം നക്ഷത്രമണ്ഡലം സ്വർഗാദി സ്വർഗം എന്ന മൂന്ന് മണ്ഡലങ്ങളായിട്ട് അതിരിച്ചിരിക്കുന്നത്. അതിൽ മധ്യാകാശ മണ്ഡലത്തില് ഇവൻ ആയാറിൽ കുടിയിരിപ്പുകാരനാണ്. അവിടുത്തെ പരിപാടിയാണ് ഈ കുടിയിരിപ്പുകാരൻ ഉയരങ്ങളിലേക്ക് പറക്കുന്ന സഭയെ യാതൊരു കാരണവശാലും ഒരു നിലകൾ ഒറ്റയ്ക്കാതിരിപ്പാൻ കർത്താവ് തന്റെ സകല പരിവാരങ്ങളോട് കൂടെ മധ്യാകാശം ഇറങ്ങി വന്ന് ഏറെ നാളുകളായി കാണുവാൻ കൊതിച്ച തന്റെ വിശുദ്ധന്മാരെ കാണുവാനുള്ള അതീവ താല്പര്യത്തോടെ മരുഭൂമിയിൽ കൂടെ പയ്യൻ ചാരിക്കൊണ്ട് വരുന്നു. ഒരുപടെ അലിംഗനം ചെയ്ത് സ്വീകരിപ്പാൻ കർത്താവ് മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വന്ന് സൈമൻ സാറിന്റെ ഭാഷയെ പാടിയാൽ ആയിരം ആയിരം കോടി വാനഗോളങ്ങളെ താട്ടി പോകിടുന്ന മാർഗമോഹിക്കപ്പുറത്ത് റൈസലോ അന്ന് പോകുമെന്ന് ഇറങ്ങി വന്ന് കൈപിടിച്ച് ഇതിന് ദൃഷ്ടാന്തം സാദൃശ്യം പറഞ്ഞേക്കുന്ന ഏക സബ്ജക്റ്റ് ഇസഹാക്കിന്റെ പ്രധാന സബ്ജക്റ്റ് ഇസഹാക്കിന്റെ വിവാഹമാണ്. എലയാസർ പോയി കൂട്ടിക്കൊണ്ടുപോകുന്ന ആ കന്യകയെ അതേ വെളിമ്പ്രദേശത്ത് വെച്ച് ഇസഹാക്ക് കൈകൊടുത്ത് അവൾ ഒട്ടാപ്പുറത്ത് വന്ന് താഴെ ഇറങ്ങി ഇസഹാക്കിനെ തലമൂടി ഇസഹാക്കിന്റെ അടുത്തേക്ക് എന്നപ്പോൾ അവള് കയറി ഇസഹാക്കിന് കൈ കൊടുക്കുകയല്ലായിരുന്നു. പറഞ്ഞ ഒന്നും മോഡലാക്കരുത്. പിന്നെ എങ്ങനായിരുന്നു ഇസഹാക്ക് കൈ കൊടുത്ത് എവിടെ പോയി? വെളിമ്പ്രദേശത്ത് ഇറങ്ങിയോ? അയ്യോ പ്രൈസലോ, അപ്പൊ കല്യാണം കഴിഞ്ഞാൽ പിള്ളേർ വീട്ടിൽ നിൽക്കുകയല്ലേ, പിക്കിനിക്ക് നിങ്ങൾ പോവുകയാണ്. പ്രൈസ് എവിടെയൊക്കെയാ പോകുന്നത് ദൈവത്തിന് മാത്രം അറിയാം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു തൽക്കാലം വീട്ടിലാ താമസിക്കേണ്ടത്. എവിടെയായിരുന്നു? എവിടെയാ പോയേ? കൂടാരത്തിനകത്ത്. ആ അവിടെ മുതൽ കൊണ്ട് നിൽക്കുക. നമുക്ക് അവിടെ കൊണ്ട് നിർത്താം. പിള്ളേരോടെങ്കിലും പോകുന്ന പൊക്കോട്ടെ, നമുക്കിപ്പോ തടയേണ്ട. ഒരു നാളെ നടക്കാൻ പോകുന്നില്ല. അപ്പോ അവർ പറയാൻ ഇത്രയേ ഉള്ളൂ. ആ സാദൃശ്യം, ആ ഇലയാസ പരിശുദ്ധാത്മാവ്, ആ അബ്രഹാം പിതാവായതയും, ആ ഇസഹാക്ക് ക്രിസ്തു, ഈ ആ റിബേക്ക മണസഭ മറവാട്ടി സഭ. അപ്പോൾ ആ വെളിമ്പ്രദേശം മധ്യാകാശം, മധ്യാകാശ മൈതാനമായ വെളിമ്പ്രദേശത്ത് നമ്മുടെ പ്രിയൻ തന്റെ പരിവാരങ്ങളുമായി ഇറങ്ങി വരുമ്പോൾ നല്ല ഏലിയാസ പരിശുദ്ധാത്മാവ് കുഞ്ഞാടിന്റെ കല്യാണത്തിന് ഒരുക്കിക്കൊണ്ടുപോകുന്ന കന്യകയെ മധ്യാകാശ കൈ കൊടുക്കും, കൂടാരത്തിലേക്ക് കയറിപ്പോകും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അറിയാവുന്നവരോട് പാടിയാലും കുഴപ്പമില്ല. അങ്ങനെ കൂടാരങ്ങളിലേക്ക് കയറിപ്പോകുന്ന ആ രംഗത്തെ നിരീക്ഷണം ചെയ്തുകൊണ്ട് സൈമൻ സാർ പാടുകയാണ്: ആയിരം ആയിരം കോടി വനകോളങ്ങളെ താണ്ടി, ആയിരം ആയിരം കോടി വനകോളങ്ങളെ താണ്ടി പോകിടം നിൻ മാർഗമോഹിക്ക, വെല്ലിലുള്ള റുസലേമേ കാലമില്ല കഴിയും, വെല്ലിലുള്ള റുസലേമേ കാലമില്ല കഴിയും. പാടാൻ കൊള്ളാവുന്ന പാട്ടാ ഈ പാട്ട്. ഇവിടെ പഴയ പാട്ട് തന്നെയാണ് പാടുന്നത്. ഇന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പാട്ട് കേട്ടില്ല. അതുകൊണ്ട് ഈ പാട്ടൊന്ന് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് വല്ലപ്പോഴും ഈ പാട്ടൊന്ന് പാടണം. എന്തോ ഒരു നല്ല പാട്ടാണെന്ന് പറയണം. പ്രൈസ് ദ ലോർഡ്. അടുത്തത് ചോദിച്ചു വരുന്നു, കർത്താവ് വന്നു ഉയർന്നതേൽപ്പ് രൂപാന്തരം എല്ലാം കഴിഞ്ഞ് കർത്താവ് നമ്മളെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകും. സ്വർഗത്തിൽ കൊണ്ടുവന്ന ആദ്യത്തെ പരിപാടി എന്താ? കല്യാണമാണെന്നോ ശാപ്പാടാണെന്നോ? കുഞ്ഞാടിന്റെ കല്യാണം സത്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉള്ള കാര്യം. അതുകൊണ്ട് ആദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നമ്മുടെ എല്ലാം പ്രതീക്ഷ ചെയ്താൽ അതൊക്കെ ഉണ്ടല്ലോ. പ്രതീക്ഷ കുറയ്ക്കണ്ട, കിട്ടുന്നത് പിന്നാട്ട്. ആ പ്രതീക്ഷ ഞാൻ സത്യ എന്തോ സഹോദരിമാർ രണ്ട് കാര്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങോട്ട് കയറി പറഞ്ഞോ. എന്താ പറഞ്ഞു? എന്തോ പ്രതിഫലം അതല്ലേ? ശരിയാ പറഞ്ഞു. ശരി പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിലോട്ടാണ് പോകുന്നത്, സ്വർഗത്തിലോട്ട്. എന്നാൽ വിശുദ്ധന്മാരുടെ ആദ്യ പരിപാടി നമ്മൾ ശരിക്കറിഞ്ഞ് നമ്മുടെ നമുക്ക് ലഭിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാകണം. ഏറ്റവും പ്രധാന സബ്ജക്ട്. നമ്മൾ എന്തിന് ഈ ഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നു, വേർവിടുന്നു, പള്ളി വിടുന്നു, കൂട്ടം വിടുന്നു, വീട്ടുകാരെ വിടുന്നു, അതെ പ്രതികൂലങ്ങൾ സഹിക്കുന്നു, നിന്ദകൾ സഹിക്കുന്നു, ആക്ഷേപങ്ങൾ സഹിക്കുന്നു, ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു, പലതും വർജിക്കേണ്ടി വരുന്നു, പലതിലേക്കും പോകാൻ കഴിയുന്നില്ല, അതെ വേർപാടും വിശുദ്ധിയും പാലിക്കാതിരിപ്പാൻ നിവൃത്തിയില്ല. അപ്പൊ നമ്മൾ ഈ മതില് ഈ വേലി കെട്ടപ്പെട്ട അനുഭവത്തില് എന്റെ കാന്ത തനിച്ചു മാർക്കുന്നു, അതെ ഒരു കുരു പോലെ, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന മൂങ്ങാ പോലെ, അല്ലെ കുറുകി ഇരിക്കുന്ന ഒരു പ്രാവിനെ പോലെ, നമ്മുടെ ഏകാന്ത ജീവിതം ആധുനികമായിട്ടുള്ള നമ്മുടെ ഈ വേർപെട്ട ജീവിതത്തില് ഇവിടെ വലിയ കാര്യമായിട്ട് ഒന്നിനകത്തും ചെന്ന് പെടാൻ പറ്റുകയില്ല. എന്നാൽ ഇതിന്റെ ഒക്കെ അന്തം അവിടെ ചെല്ലുമ്പോ എന്തോ കിട്ടും? ക്രിസ്തു ഉയർത്താൻ കിട്ടില്ല, നാ സ്വർഗത്തിലും പോകുന്നില്ലെങ്കിൽ നാ ശേഷം മനുഷ്യങ്ങൾ അരിഷ്ടന്മാരെന്നാ പോലും പറഞ്ഞത്. അധ്യായത്തിന് വന്നു നാപ്പിട്ട് വായിച്ചാൽ ശേഷം മനുഷ്യരേക്കാൾ അരിഷ്ടന്മാരാണ്. അവർക്ക് ഇവിടെയും ഉണ്ട്, അവിടുത്തെ വിശ്വാസവും ഇല്ല. നമുക്ക് അവിടുത്തെ വിശ്വാസം ഉണ്ട്, ഇവിടുത്തെ ഇല്ല. അവിടുത്തെ ഇല്ലെന്ന് വന്നാൽ എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് നമുക്ക് ഇവിടുത്തേത് പോയാൽ സാരമില്ല. നൊടി നേരത്തേക്കുള്ള ലഘുമായ ലക്ഷങ്ങള് അത്യന്ത മനമറിയ നിത്യദേശനായി നമ്മെ ഒരുക്കുന്നു. ഇവിടെ കിട്ടാൽ അതെ പിന്നെ നമുക്ക് ലഭിക്കുന്നത് എന്ത് എന്ന നിശ്ചയം നമുക്ക് വേണം. അതിനും പഠിച്ചെങ്കിലേ ഇതൊക്കെ അറിയാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലോട്ടാണ് പ്രവേശിക്കുന്നത്. രൂപാന്തര അല്ലെങ്കിൽ പുനരുത്ഥാനാനന്തരം വിശുദ്ധന്മാർ എവിടേക്ക് എന്ന വിഷയത്തിൽ നമ്മൾ പ്രവേശിക്കുന്നു. അത് സഭയോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. വെളിയിലെ മറ്റു വിഷയങ്ങളിലേക്കല്ല കടക്കുന്നത്. സഭയോന്നുള്ള വിഷയത്തിൽ മുന്നുദ്ധാനമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ലോകദുഷ്ടന്മാരുടെ വിഷയം പറഞ്ഞ് നേരത്തെ അങ്ങ് പോയി. എന്നാൽ ഇപ്പോൾ സഭയുടെ വിഷയമാണ്. രണ്ട് കോരന്തി 5:10. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു വിഷയം, അവരെല്ലാവരും ഒന്നൊരു വാക്കവിടെ ഇല്ല. പിന്നെ എന്തോ ഉള്ളു, നാം എല്ലാവരും. അതിലകത്തെ ഒന്നാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലെ വിഷയം 9 വാക്യങ്ങളിലെ സബ്ജക്റ്റിന്റെ ഭാവി പ്രതീക്ഷയാണ് ഓരോ 10 വാക്യത്തിൽ പറയുന്നത്. നാം എല്ലാവരും അവിടെ ചെല്ലും. 9 വാക്യം എന്തോ പറഞ്ഞേക്കുന്നത്, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നതാണ്, അവനെ അഭിമാനിക്കുന്നു. അതിന് 8 വാക്യം, ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട് ശരീരം വിട്ട് കർത്താവിന്റെ വസിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഒന്നാം വാക്യത്തിൽ കൂടാരമായ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാതെ എന്ന് വെച്ചാൽ ദൈവത്തിന് അറിയണം സ്വർഗത്തിലുണ്ട്. ഇവിടുത്തേതെല്ലാം പോയാൽ ഇപ്പോഴുള്ളതെല്ലാം പോയാൽ സകലവും നഷ്ടപ്പെട്ടാൽ സ്വർഗത്തിലുണ്ട്. ആർക്കുണ്ട്? നമുക്കുണ്ട്. ആർക്കുണ്ട്? എനിക്കുണ്ട്. വ്യക്തിപരമായ ദൃഢനിശ്ചയത്തിലേക്ക് വരുവാൻ ആ ഒന്നാം വാക്യം മുതൽ അത് പറയുന്നു. എനിക്കുണ്ട്. എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. കൈപ്പിടി അല്ലാത്ത വെച്ചാൽ ഈ സിട്ടിൽ ഉൾപ്പെടാത്തതായി ദൈവം ഒരുക്കിയിട്ടുള്ളതായ ഒരു ഭാഗ്യ പദവി ഇവിടെ കൊട്ടാരമെന്നോ വീടെന്നോ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം അടങ്ങുന്ന ഉപദേശമുണ്ട്. ഇവിടെ ചെന്ന ഒമ്പത്താം വാക്യം വന്നപ്പോൾ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാ. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുള്ള തേജസ്സിൽ വെളിപ്പെടുന്ന വിശുദ്ധന്മാർ എവിടെ വെളിപ്പെടും? ക്രിസ്തുവിന് ന്യായാസന മുൻപാകെ വെളിപ്പെടും. ആദ്യ പരിപാടിയിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഉപദേശങ്ങളുടെ ആദ്യ പരിപാടി പുനരുദ്ധാനാനന്തര സഭ സ്വർഗത്തിൽ ചെന്നാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ചുറ്റുമാണ്. അവിടെ ചെല്ലുമ്പോള് വിഷയമാണ് പരവേശം പിടിക്കുന്നത്. ചിലർക്ക് ഒരു ധാരണയുണ്ട്, കയറി കൂടിയാൽ രക്ഷപ്പെട്ടു, പിന്നത്തെ കാര്യം ഒന്നും സാരമില്ലെന്ന് ചിന്തിക്കുന്ന പാർട്ടിക്കാരാ പലരും. ചെന്ന് കഴിഞ്ഞാലും അല്പസ്വല്പം കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴേ ഒന്ന് അറിഞ്ഞേക്കണം. അതിനുള്ള തെളിവുകളൊക്കെ ഞാൻ അങ്ങോട്ട് നിങ്ങളുടെ മുന്നോട്ട് വയ്ക്കാൻ പോവുകയാണ്. നമുക്ക് അത് ബേസ് വെച്ചത് നമുക്ക് കാര്യമായിട്ടത് ചിന്തിക്കണം. ഈ ഒരു വാക്യം വായിച്ചാൽ ഒരു ചെറിയ സംശയമുണ്ട്. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതായാലും നാം എല്ലാവരും കൂടെ ചെന്ന് നിന്ന് കാര്യം ഒന്ന് തീരുമെന്ന് തോന്നിട്ടു. എല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു. പി സി കെക്കാർ, ഐ പി സിക്കാരെല്ലാം കൂടെ തല്ലിക്കൂട്ടി അങ്ങോട്ട്. ഞങ്ങൾ വേണ്ട, ഐ പി സിക്കാരായിരുന്നേ. 7 കൊല്ലമായി, 79 ഞങ്ങൾ തുടങ്ങി. ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, പോവുകയാണ്. ഒരു വലിയ ഒന്നുമില്ല ഞങ്ങൾ. പിന്നെ ഐ പി സിയിലെ പി സി കെ യൂണിറ്റാണ് ഞങ്ങൾ. 10 മിനിഷറിമാരെ സഹായിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും അക്കൗണ്ടോ മറ്റേ എല്ലാം കൂടെ ഒരു കൃത്യം കീർകൃത്യം ഒരു തെറ്റുമില്ലാതെ അങ്ങോട്ട് കൊണ്ട കൊടുത്ത്, പിന്നെ സെക്രട്ടറി റിപ്പോർട്ടും കൂടെ അങ്ങോട്ട് കൊണ്ട കൊടുത്ത്, ഇങ്ങനെ വലിയ സെക്രട്ടറി അവിടെ നിന്ന്, പിന്നെ കൊച്ചു സെക്രട്ടറി പുറകെ, ഇങ്ങനെ ഒറ്റ സെക്രട്ടറിയും ഒരു പ്രസിഡന്റിനെയും ഒരു സഭയുടെ പേരും ഒരു സഭയുടെ ലിസ്റ്റും യാതൊരു ലേബലും അവിടെ ഇല്ല. ഒറ്റ ലേബൽ ദൈവസഭ, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാൾ. ആരിവർ? ഇവർ ആര്? മരുഭൂമിയിൽ കൂടെ പ്രിയന്മേ ചാടി വരുന്നു. വെളിപ്പാട് ശ്രദ്ധ ചോദിക്കുന്ന ജീവത്തിന് മറുപടി പറയുന്നു, ഇവർ കുഞ്ഞാട് രക്തത്താൽ അങ്കി കഴുകി വെളിപ്പിച്ചവരാണ്. ഇവർ ഒറ്റയിൽ കൂടെ ശരണം പ്രാപിച്ച് കടന്നു വന്നവരാണ്. പ്രൈസലോ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, കർത്താവിന്റെ ശരീരമായ സഭ എന്ന ഏക ഘടനയും ഘടകവും അല്ലാതെ യൂണിറ്റുകളൊന്നും യൂണിറ്റുകളായിട്ടൊന്നും അവിടെ ചെല്ലത്തില്ല. അതൊക്കെ ഇവിടം കൊണ്ട് തന്നെ തീരും. ആവശ്യത്തിനൊക്കെ വേണം, ആവശ്യ കൂടുതൽ ഇതൊന്നും വരുത്. ആ അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയത്തിൽ കയറാം. ഒരു ഇപ്പം പി സി കെക്കാരെ മൊത്തം കൂടെ അങ്ങോട്ട് വിളിച്ച്, ഇപ്പം ഞാൻ എവിടെയുണ്ടോ അല്ലെ ഇപ്പം ഈ കാലത്താ വരുന്നതെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ ഇതെൻ്റെ സഭയിലെ വിശ്വാസികളാണെന്നൊന്നും പറയാൻ എന്നും സമയം കിട്ടുകയില്ല, ചോദിക്കത്തുമില്ല. എവിടെയൊക്കെയാ നിർത്തിയേക്കുന്നുള്ള കാര്യം തമ്മിൽ അനി അറിയത്തോ. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി പോലും കൊടുക്കാൻ ഇത് വലിയ കുഴപ്പമില്ലാത്ത ആളായിരുന്നു. അതൊക്കെ വളരെ അനുഗ്രഹമായി ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞ ആ വ്യക്തി എന്ത് ജീവനായിരുന്നു അറിയാം. ഒന്നും പറയാൻ അവിടെ സമയം കിട്ടത്തില്ല. ഓരോരുത്തൻ്റെ ക്യൂവിൽ അവനവൻ കിട്ടും, പിന്നെ റെക്കാർഡും കൊണ്ട് നിൽക്കുകയാണ്. എന്താ അവിടെ ചെന്ന് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ അടുത്ത ഇതൊക്കെ ഒരു ഫാക്റ്റായിട്ട് തന്നെ എടുക്കണം, സത്യസന്ധമായി തന്നെ മനസ്സിലാക്കണം. ഇൻകം ടാക്സിലോ മറ്റേതെങ്കിലും അതോറിറ്റിയുടെ മുൻപാകെയോ നമ്മുടെ ഫയലും കാര്യം കണക്കും കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് പോലെ ചെന്ന് ബോധിപ്പിക്കുന്ന ഒരു കോടതിയാണതെന്ന് ശരിക്കും അങ്ങ് മനസ്സിലാക്കണം. അതിന് രണ്ട് വാക്യം കൂടി ഞാൻ അതിനപ്പുറത്തോട് സപ്പോർട്ട് ചെയ്ത് തരാം. ഇതിനെ നാമെല്ലാവരും എന്നുള്ള സ്ഥാനത്ത് പുനരുത്ഥാന അനന്തരമുള്ള ഒരു പൊതുപ്രസ്താവന എന്നേ ഉള്ളൂ. അത് വ്യക്തിപരമാണെന്നുള്ളത് വളരെ സത്യമായി സ്ഥാപിക്കണം. എടുത്ത് വായിച്ചാട്ട് 14:12 റോമാലേഖനം, 22:14 എസ്കേപ്പ് പ്രവചനം. അപ്പൊ അത് വ്യക്തിപരമാണ്, ശക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഓരോരുത്തരും ഞാൻ പിടിക്കുന്നത്
ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
അപ്പോൾ ആ വാക്യം പൗലോസ് അപ്പോസ്തലം പറയുകയാണ്, റോമാസഭയോട് പറയുകയാണ്, റോമാസഭയെ സഹോദരന്മാരെ ഒരുമിച്ചല്ല, നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിന് മുകളിലത്തെ വാക്യം 12 വാക്യം ഒന്ന് വായിച്ചേ. 12 വായിച്ച അതിന് മുകളിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ വാചകം, എല്ലാ മുഴങ്ങാലും മടങ്ങും, എല്ലാ നാമും
എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
അടുത്തത് ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മിൽ ഓരോരുത്തൻ 1 by 1 ചെന്ന് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. ഓരോരുത്തരാന്നുള്ളതിനെ ഇപ്പൊ എംഫസൈസ് ചെയ്യുന്നു. ഓരോരുത്തർ ഭാര്യയുടെ കർത്താവ്, ഭാര്യയുടെ കണക്ക് ഭർത്താവ് കൊടുക്കണ്ട, ഭർത്താവിന് കണക്ക് ഭാര്യ കൊടുക്കണ്ട, മക്കളുടെ കണക്ക് അപ്പം കൊടുക്കണ്ട, അപ്പന്റെ കണക്ക് മക്കൾ കൊടുക്കണ്ട, എല്ലാവരെയും ഓരോരുത്തരായി വിളിച്ചങ്ങോട്ട് കൊണ്ടുപോകുന്ന ദിവസം ആ ന്യായാസനം ചെല്ലുന്നു. അടുത്ത വാക്ക് തെളിവ് യെഹെസ്കേൽ 22:14 വായിച്ചാട്ട്. നിങ്ങളോടല്ല, വായിച്ചത് കറക്റ്റാണ്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോട് നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാനത് അരുളി ചെയ്യുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. സമൂഹമായിട്ടാണോ? അല്ല, നിന്നോട്, നിങ്ങളോടല്ല. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നമ്മിൽ ഓരോരുത്തൻ താരും ആ ഓരോരുത്തരുടെ നിരയിലാണ്. വിശ്വാസികളും വേലക്കാരും എല്ലാം അതാ നിരകളിലോട്ട് പോവുകയാണ്. അതേ ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞ ആ വാക്ക് എത്ര കർക്കശമായ ഒരു വാക്കാണ്, ഞാൻ നിന്നോട് കാര്യം തീർക്കും, നാം കണക്ക് ബോധിപ്പിക്കും, നാം കണക്ക് ബോധിപ്പിക്കണം എന്നിത്യാദി കാര്യങ്ങൾ വ്യക്തിപരമായി ദൈവ ക്രിസ്തുവന്യായാസനത്തിൽ വ്യക്തിപരമായി ഓരോ വ്യക്തികളും കണക്ക് കൊടുക്കപ്പെടണം എന്നതാണ് വിഷയം. നിന്നൊക്കെയാ കണക്ക്? നിന്റെ എല്ലാം കണക്കാണ്. അതിന്റെ മോഡൽ സാമ്പിൾ എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25:24 വാക്യങ്ങളൊന്ന് തുടങ്ങി വെച്ചേര്, 30 വാക്യങ്ങൾ സബ്ജക്റ്റ് ആണത്. പ്രൂഫ് ചെയ്യാനായിട്ട് ഞാൻ അനേക തെളിവുകൾ എടുക്കും ഇതിങ്ങനെ നടക്കാൻ പോകുന്നുള്ളത്.
സബ്ജക്റ്റ്
അവിടെ തുടങ്ങുന്നു.
ഒരു മനുഷ്യൻ പ്രദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചതാണ് സമ്പത്ത്, അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 talents, ഒരുവൻ 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തർ അവനവന്റെ പ്രാപ്തി പോലെ
കൊടുക്കും. അവിടെ ഇനി വായിക്കണ്ട, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രൂഫുകളെ തെളിവുകളെ എല്ലാം എടുക്കും. കാരണം ന്യായാസനത്തിലെ ന്യായവിധി വ്യക്തിപരമാണെന്നും ആ വിസ്താരത്തിന്റെ സാമ്പിൾ മോഡൽ എന്താണെന്നുള്ളതിന്റെ എല്ലാ തെളിവുകൾ അങ്ങോട്ട് എടുക്കുമ്പോൾ കാര്യം നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. അപ്പൊ ഇവിടെ ഒരു ഞാനൊന്ന് വായിച്ചതിന്റെ ഒരു ഒരു മോഡല് എങ്ങനെയാണ് എടുക്കുന്നത്? ഈ വിദേശത്തേക്ക് പോയ ഈ രാജാവ്, ഈ ധനവാദം നമ്മുടെ കർത്താവ്, അതെ, ഓരോരുത്തരെ വിളിച്ച് താലന്ത് കൊടുത്തത് നമ്മെ ഓരോരുത്തരെയുമാണ്. 5:2:1 അതൊരു സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒറ്റത്താലത്തേലും കിട്ടാത്ത യാതൊരു വ്യക്തികളും സഭയ്ക്കകത്തില്ല. നമ്മുടെ യജമാനൻ ദൂരദേശത്തുനിന്ന് മടങ്ങി വരും, താലന്ത് കൊടുത്തവരെ അത് തിരിച്ചു വിളിക്കും. അധികം അറിഞ്ഞവൻ അധികം ചോദിക്കും, അധികം ഏറ്റു വാങ്ങിയവൻ അധികം ചോദിക്കും, കുറച്ചുള്ളവരോട് ആ നിലയിൽ ചോദിക്കും. ഏതായാലും ഒരു കാര്യമാണ്, യജമാനൻ എന്തെന്ന താലന്ത് നമ്മുടെ ജീവിതമുണ്ടല്ലോ, അത് തിരിച്ച് അവന്റെ മുമ്പിൽ കണക്ക് പറയേണ്ട ഒരു സമയമുണ്ട്. 5 വിളിച്ചു, 3 കൂടെ ഒരുമിച്ച് വിളിച്ചു, അതോ മൊത്തം താലന്ത് കച്ചവടക്ക താലന്ത് കൊടുത്തവരെ എല്ലാവരെയും കൂടെ വിളിക്കുകയായിരുന്നു? അല്ല, ഓരോരുത്തരെയും ഇങ്ങോട്ട് വിളിച്ചു. 5 എങ്ങനെയിരിക്കുന്നു? എന്താ പുള്ളിക്കൊരു പേരിട്ടുണ്ടോ? മിസ്റ്റർ സ്റ്റാൻഡി ഇവിടെ ഇല്ലല്ലോ. അങ്ങോട്ട് വന്നാട്ട്, എത്ര തന്നത്? അക്കൗണ്ട് അഞ്ഞെടുത്ത് 5. എത്ര ഉണ്ട് കയ്യില്? 4. ചെറുടയിൽ 5 പോയിട്ട് 4 പോയിട്ട് പിള്ളേർ പറഞ്ഞോട്ടെ, പോയാരുന്ന പോയവര് പറഞ്ഞോട്ടെ, പിന്നെ അതുള്ളവരും ഇല്ല പോയവരും ഇല്ല. അവിടെ ദൈവത്തിന് തോന്നണം. 5 അതിനെ വിളിച്ച്, 5 വിളിച്ച്, എങ്ങനെയൊക്കെ ചോദിച്ചു, യജമാനെ നീ 5 നിന്റെ വന്നേ, ഞാൻ 5 കൂടെ നേടി, 10 എവിടുന്ന് ഉണ്ടാക്കിയടാ 5? വെള്ളം പറഞ്ഞാന്നോ നേര് പറഞ്ഞാന്നോ അവിടെ ഇട്ടവനെ കൊടുക്കല്ല, ഈ 5 അപ്രീസിയേഷൻ കൊടുക്കുകയാണ്. അല്പത്തിന് വിശ്വസ്തനേ, അധികത്തിന് വിചാരകനാകുക. വേറൊരു സ്ഥലത്ത് അതിനെ കുറിച്ച് പറയുമ്പോൾ 10 പട്ടണ അധിപരാകുക. അടുത്ത ക്ലാസ് ഞാൻ അതെല്ലാം തെളിയിച്ചു എന്തുവാണ് ഇതൊക്കെ കിട്ടാൻ പോകുന്നതെന്നും ആ വെളിപ്പെടുവാൻ പോകുന്ന ദേശം അതിന്റെ അതിമഹത്തായ പ്രതിഫലങ്ങളെന്ന് യുവക്കൾക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മെ ദൈവം ഏൽപ്പിച്ചതുണ്ട്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയാണ് ഇതിനകത്ത് ഒരാൾ ഏൽപ്പിച്ചുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ട്. ആറാം പ്രതിഫലയാണ് ഇതിനകത്ത് ഒരാൾ ഏൽപ്പിച്ചെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. ദാനം ചെയ്യാനാണ് ഏൽപ്പിച്ചെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. അതിനൊക്കെ ഓരോ ഭാഗങ്ങളും ഉപദേശം ഇവിടെ തന്നിട്ടുണ്ട്. എന്നാൽ വെവ്വേറെ വരമുള്ളത് കൊണ്ട് ദൈവം തന്ന ഗർഭാധാരങ്ങളെ അലക്ഷ്യമായി നമ്മളാരും വിചാരിക്കരുത്. അത് ദൈവസന്നിധി വിനിയോഗം ചെയ്ത് അതിന്റെ പ്രതിഫലം വാങ്ങുവാൻ ചെല്ലുമ്പോൾ അത് അർഹമായി നമുക്ക് കിട്ടുന്നു. ആ ന്യായാസന് മുമ്പിൽ ഈ കിട്ടിയതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നു. അവിടെ വ്യക്തിപരമാണെന്ന് മാത്രം ഇപ്പോൾ ഓർത്തു നിൽക്കൂ. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ നാനാവിധമായ തെളിവുകളും അനന്തര വിഷയങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്വാസികളോട് ബന്ധത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ പഠിക്കാം. അതാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന് ഗൃഹമായി തരുവാൻ, കർത്താവിന് വേണ്ടി അധികം മുന്നേറുവാൻ, ആത്മീയമായ പ്രതിഫലങ്ങൾ പ്രാപിപ്പാൻ, അതെ കർത്താവിന്റെ വരവെങ്കിൽ കാഹളം കേൾക്കുമ്പോൾ ആരും തള്ളപ്പെടുന്ന അവസ്ഥയിലല്ല എടുക്കപ്പെടുവാൻ, കാഹളം കേൾക്കുമ്പോൾ എടുക്കപ്പെടുവാൻ, തിരുസന്നിധാനം കാണപ്പെടുവാൻ നമ്മെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. രക്ഷിക്കപ്പെടാത്തവരോ ഒരുക്കപ്പെടാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം കേൾക്കപ്പെടുന്നതിന് മുമ്പാകെ കർത്താവിന്റെ വരവെങ്കിൽ തള്ളപ്പെടുവാനല്ല കാഹളം കേൾക്കുക എടുക്കപ്പെടുവാൻ ഒരുക്കത്തോട് അത് ഈ പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥിച്ചാണ് ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ അതിനായി ഒരുക്കുവാനും ആ സംരംഭത്തിലേക്ക് കൊണ്ടുവരുവാനും നാം കടപ്പെട്ടവരാണ് കർത്താവ്. അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ. അതെ, നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മൾ തോമസ് മാത്യു ഇപ്പോൾ പരസ്യമായി പ്രാർത്ഥിക്കുന്നത്.